الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على محمد رسول الله وعلى آله وصحبه الفائزين بجل الله بهمان رايا إسلامي فرورتنا ماري സഹോദരൻ മാരെ സഹോദരിമാരെ, തൗഹീദ് മിക്ക ആളുകൾക്കും പരിചിതമായ ഒരു വിഷയമാണ്. ചില ആളുകളെങ്കിലും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവരും ഉണ്ടാകും. അതുകൊണ്ട് എന്താണ് ഇസ്ലാമിലെ തൗഹീദ് എന്നതിനെ സംബന്ധിച്ച് ഒരു ചുരുങ്ങിയ വിശകലനം നടത്തിക്കൊണ്ട് ജീവിത ദർശനം എന്ന വിഷയത്തിലേക്ക് ഞാൻ സാവധാനത്തിൽ വരാം ഇൻഷാല്ലാ. തൗഹീദ് എന്ന ആ അറബി പദം നേർക്ക് നേരെ അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചതല്ല എന്നുണ്ടെങ്കിലും ഖുർആനിലും ഹദീസിലും എല്ലാം തന്നെ ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിന്റെ സാങ്കേതികമായ പേരാണ് തൗഹീദ് എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു, അള്ളാഹു ഒഴികെ യാതൊരു ഇലാഹുമില്ല. വഹദഹു, അവൻ ഒറ്റക്കാകുന്നു, അല്ലെങ്കിൽ അവൻ തനിച്ചാകുന്നു, അവൻ ഏകനാകുന്നു. അപ്പൊ അള്ളാഹു മാത്രമാണ് ഇലാഹ്, അവൻ ഏകനാണ് എന്ന ആ ആശയം നാം അംഗീകരിക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. വാക്കിന്റെ നേർക്കുനേരർത്ഥം തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒറ്റയാക്കൽ, മാത്രമാക്കൽ, തനിച്ചാക്കൽ എന്നൊക്കെയാണ് തൗഹീദ് എന്ന അറബി പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം തൗഹീദാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. തൗഹീദ് ഇല്ലാത്ത ഒരു ഇസ്ലാം, അത് കാര്യബോധമുള്ള മുസ്ലിങ്ങൾക്കാർക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നാൽ തൗഹീദ് വിശദീകരിക്കുന്നിടത്ത് മുസ്ലിങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. ഈ വീക്ഷണങ്ങൾ എന്തുകൊണ്ടൊക്കെ എങ്ങനെയൊക്കെ കടന്നു വന്നു എന്നുള്ളതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ എനിക്ക് സമയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ യാതൊരു ഇലാഹും ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് സാക്ഷാൽ വിവക്ഷ? ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇവിടെ പല ആളുകളും വിചാരിക്കുന്നത് ദൈവം എന്ന പേര് അള്ളാഹു അല്ലാത്ത ആർക്കും ഞാൻ നൽകുന്നില്ല, എനിക്ക് ദൈവമായിട്ട് അള്ളാഹു മാത്രമേയുള്ളൂ. ദൈവം എന്ന മലയാള വാക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഗോഡ് എന്ന വാക്ക്, അല്ലെങ്കിൽ ഖുദാ എന്ന അറബി വാക്ക്, ഏത് വാക്കായിരുന്നാലും ആ ദൈവം എന്ന പേര് അള്ളാഹു അല്ലാത്ത ആർക്കും നൽകാതിരുന്നാൽ അവൻ യഥാർത്ഥ മുവഹ്ഹിദായി തീർന്നു, യഥാർത്ഥ ഏകദൈവ വിശ്വാസിയായി തീർന്നു എന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. ഇവിടെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളിൽ അവകാശപ്പെടുന്ന ആളുകൾ. അതുപോലെ ആ കൂട്ടത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അഭൌതികമായ അനുഗ്രഹങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അള്ളാഹു അല്ലാത്തവർ അഭൌതികമായ മാർഗത്തിൽ കൂടി രോഗം മാറ്റിത്തരും, കഷ്ടപ്പാടുകൾ നീക്കിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതും ഒന്നും തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വിരുദ്ധമല്ല എന്നാണ് നിർഭാഗ്യവശാൽ ചില സഹോദരന്മാർ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരവസ്ഥയാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്ന ബിംബത്തിന് മാത്രമുള്ള പേരാണ് എന്നും, ഒരു ബിംബത്തെ, ഒരു വിഗ്രഹത്തെ മുമ്പിൽ വെച്ച് ആരാധിച്ചാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വിശ്വാസത്തിന് എതിരാവുകയുള്ളൂ എന്നുമാണ് അങ്ങനെയുള്ള പല ആളുകളും കരുതുന്നത്. യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിരിക്കാവുന്ന ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. പല ആളുകൾക്കും അറിവുള്ള സംഭവം തന്നെയാണ്. അറേബ്യയിലെ മുശ്രിക്കുകളായ ആളുകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അല്ലെങ്കിൽ ഏകദൈവത്വത്തിൽ കലർപ്പു ചേർക്കുന്ന ആളുകൾ, അവർ യുദ്ധത്തിനു വേണ്ടി പോകുമ്പോൾ ഒരു മരത്തിൽ വാള് തൂക്കിയിടുകയും അല്പസമയം തൂക്കിയിട്ട ശേഷം ആ വാളുമായി പോയിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആ മരത്തിന്റെ വർക്കത്തുകൊണ്ട് ആ മരത്തിൽ വാള് കുറച്ചു സമയം തൂക്കിയിട്ടതിന് ശേഷം എടുത്തിട്ട് പോയാൽ ആ യുദ്ധത്തിൽ വിജയമുണ്ടാകും, ആ മരത്തിന്റെ പുണ്യം കൊണ്ട് ആ യുദ്ധത്തിൽ വിജയം നേടാൻ കഴിയും എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഈ കാര്യം, ഇത് ഇസ്ലാമിനെ സംബന്ധിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്ത, വളരെ അടുത്ത ദിവസങ്ങളിൽ മാത്രം ഇസ്ലാമിലേക്ക് കടന്നുവന്ന ചില സഹാബികളുടെ മനസ്സിൽ നിന്ന് മായാതെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഒരു യുദ്ധത്തിന് വേണ്ടി പോകുന്ന പുറപ്പെടാൻ ഒരുങ്ങുന്ന സമയത്ത് അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ, ഇജ്അല്ലനാ ലാത്ത് അൻവാത്തിൻ കമാലഹും ലാത്തു അൻവാത്ത്, വാള് തൂക്കിയിടാൻ അവർക്കൊരു പുണ്യമരമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു പുണ്യമരം നിശ്ചയിച്ചു തരയണം എന്ന് പറഞ്ഞു. അവർക്ക് അങ്ങനെ ആ വാളുമായി പോയിട്ട് ബർക്കത്തുമായി പോയി യുദ്ധം ചെയ്താൽ വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷെ നമുക്കങ്ങനെ ബർക്കത്തിന്റെ മരമില്ല. അതുകൊണ്ട് യുദ്ധത്തിന് മുമ്പ് ബർക്കത്തിന് വേണ്ടി വാള് തൂക്കിയിടാവുന്ന ഒരു ബർക്കത്ത് മരം, ഒരു പുണ്യമരം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം എന്ന് റസൂലിനോട് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ആലിന്റെയും പാലയുടെയും ഒക്കെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നവരും ചങ്ങനത്തിരി കത്തിച്ചു വെക്കുന്നവരും അവിടെ പോയിട്ട് പല കാര്യങ്ങളും ഒരു മൃഗം പ്രസവിച്ചാൽ അതിന്റെ മറുപിള്ള കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്നവരും മരത്തുമ്പിലാണ് നമ്മൾ ആളുകൾക്ക് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ആ തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ തന്നെ തൗഹീദിനോട് യോജിച്ച വിശ്വാസമാണെന്നാണ് ഇവിടെ പല ആളുകളും വിചാരിക്കുന്നത്. എന്നാൽ റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ആ മരത്തെ ഇലാഹാക്കൽ തന്നെയാണെന്നാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ ബർക്കത്തിന് വേണ്ടിയിട്ട് വാള് തൂക്കിയിരുന്ന ഒരു മരം നിശ്ചയിച്ചാണ്. അത് യഥാർത്ഥത്തില് ഇസ്രായേലിയർ മൂസാ നബിയോട് ഇലാഹിനെ ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു പ്രവൃത്തിയാണ്. ഇജ്അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, ഇസ്രായേലിയരെ സീനായ് മരുഭൂമിയിൽ ചെന്നപ്പോൾ ആ മരുഭൂമിയുടെ ചില ഭാഗങ്ങളിൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ചില വിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരുപാട് തൗഹീദ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടും പിന്നെയും പിന്നെയും വസുവാസ് ബാക്കിയായതുകൊണ്ട് ആ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു, ഏ മൂസ, അതുപോലെ കൺമുമ്പിൽ വെച്ച് പൂജിക്കാവുന്ന ദൈവത്തെ ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം. മൂസാനബി അതിനെ ശക്തിയായിട്ട് എതിർത്തു. അങ്ങനെ വിവരമില്ലാത്ത ഇസ്രായേലിയർ മൂസാനബിയോട് പറഞ്ഞു, ഇജ്അല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, പ്രവാചകനായ മൂസ, അവർക്ക് ഈ ജനങ്ങൾക്ക് കൺമുമ്പിൽ കണ്ട് ആരാധിക്കാവുന്ന ഇലാഹുകളുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഒരു ദൈവത്തെ നിശ്ചയിച്ചു തരണം എന്ന് അവർ പറഞ്ഞു. അതേ തരത്തിലുള്ള വാദമാണ് ഈ മരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്നത്. അവർ വിഗ്രഹം അല്ലെങ്കിൽ ഒരു ആരാധ്യ ദൈവത്തെ നിശ്ചയിച്ചു കൊടുക്കണമെന്ന് ഇസ്രായേലിൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെയുള്ള ഒരു ഡിമാൻഡാണ് ഈ ബർക്കത്ത് മരം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അവർ ബർക്കത്തിന്റെ മരം ആവശ്യപ്പെടുന്നതും ഒരു ആരാധ്യ വിഗ്രഹത്തെ ആവശ്യപ്പെടുന്നതും രണ്ടും ഒരുപോലെ തന്നെയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു ബിംബത്തെ ഉണ്ടാക്കി ആരാധിക്കുന്നതിന് മാത്രമല്ല, ദൈവികമായ അഥവാ വൈദികമായ അഭൗതികമായ മാർഗത്തിലൂടെ അനുഗ്രഹം ആരിൽ നിന്ന് പ്രതീക്ഷിച്ചാലും ആ മാർഗത്തിൽ ആരിൽ നിന്ന് കഷ്ടപ്പാടുകൾ, ആര് മുഖേന കഷ്ടപ്പാടുകൾ നീങ്ങണം എന്ന് പ്രതീക്ഷിച്ചാലും അതൊക്കെ ആ ആളുകളെ, ആ ശക്തികളെ, ആ വസ്തുക്കളെ ഇലാഹാക്കലാവുന്നു, ദൈവമാക്കലാവുന്നു എന്നാണ് ഈ സംഭവത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതാണ് ഇവിടെ ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യം. കൊട്ടപ്പുറത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ മൗലവി ഇപ്പോൾ മരത്തുമ കയറുകയാണെന്നാണ് അന്ന് മുസ്ലിയാർ അതിന്റെ നേരെ പരിഹാസമായിട്ട് ഉന്നയിച്ചത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു പോരാം. അപ്പോ അവ മരത്തിന്മേ കയറുക എന്നുള്ളതല്ല, കയറുന്നത് എന്തിന്മേലായിരുന്നാലും, അത് വള്ളിയായിരുന്നാലും മരമായിരുന്നാലും പൂവായിരുന്നാലും എന്തായിരുന്നാലും അത് മുഖേന അഭൗതികമായ അനുഗ്രഹം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അത് ഇലാഹാക്കലാണ്. അത് മുഖേന അഭൗതികമായി ബുദ്ധിമുട്ട് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് ഇലാഹാക്കലാണ്. കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇലാഹിനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അല്ലെങ്കിൽ എന്നാണ്, നിങ്ങളുടെ ഈ ദൈവങ്ങൾക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിവുണ്ടോ? അപ്പോൾ ഉപകാരം ലൗകികമായ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപകാരമല്ല, ഭൗതികമല്ലാത്ത മറഞ്ഞ വഴിയിലൂടെയുള്ള ഉപകാരം. അത് ആരിൽ നിന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും അതുപോലെ ഉദ്രവം നീങ്ങാൻ ആര് മുഴുവൻ ആഗ്രഹിക്കുകയാണെങ്കിലും അത് ഇലാഹാക്കലാണ് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ചോദ്യത്തിന്റെ അർത്ഥം. അല്ലി അങ്ങനക്കും ഔയോ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ ഈ ദൈവങ്ങൾക്ക് യഥാർത്ഥത്തിൽ വല്ല കഴിവുണ്ടോ? ആ വശം ഞാൻ ഇനിയും കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം നമ്മുടെ ധാരാളം വേദികളിൽ ഇത് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ വിശദീകരിക്കപ്പെടാറുള്ളത്. അപ്പോൾ ആ വിഷയകമായ ധാരണകൾ മുഴുവൻ അബദ്ധമാണ്. പിന്നെ അവിടെ നിന്ന് കുറെ കൂടി മുന്നോട്ട് പോയ വേറെ വിഭാഗം ആളുകളുണ്ട്. അവരിപ്പോൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന്റെ സാക്ഷാൽ വിവക്ഷ ലാ മൗജൂദ ഇല്ലല്ലാഹു എന്നാണെന്നാണ്. ചില റാത്തീബുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലാ മൗജൂദ ഇല്ലല്ലാഹ്. എന്താണ് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം? അല്ലാഹു അല്ലാത്ത യാതൊരു വസ്തുവും ഇല്ല. മൗജൂദ് എന്ന വാക്കിന് ഉള്ളത് എന്നാണ് അർത്ഥം. ലാ മൗജൂദ എന്ന ഉള്ള യാതൊന്നും ഇല്ല, ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ. അപ്പൊ അള്ളാഹുവിന് മാത്രമേ ഉണ്മ ഉള്ളതായിരിക്കുക എന്ന അവസ്ഥ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത യാതൊന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. നിലനിൽപ്പ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, മറ്റാർക്കുമില്ല എന്നാണ് ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സാക്ഷാൽ വിവക്ഷ എന്നാണ് മറ്റൊരു വിഭാഗം ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കൂട്ടും ഇവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇവിടെയുള്ള ഒരുപാട് തരീഖത്തിന്റെ ആളുകൾ, ഒരുപാട് സൂഫി ചിന്താധാരകളുടെ ആളുകൾ, അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു നൽകുന്ന അർത്ഥം ലാ മൗജൂദ ഇല്ലല്ലാ എന്നാണ്. അല്ലാഹു അല്ലാതെ യാതൊരു വസ്തുവും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെയോ, അല്ലാഹു അല്ലാതെ ഈ പ്രപഞ്ചമാണ് നിലനിൽക്കുന്നുണ്ടല്ലോ, ആ പ്രപഞ്ചം പിന്നെ എന്താണ്? അത് പടച്ചവൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു രൂപമാണ്, പടച്ചവൻ അവതരിക്കുന്ന രൂപം, അല്ലെങ്കിൽ പടച്ചവൻ വെളിപ്പെടുന്ന രൂപം. അതിനെ അറബിയിൽ മൽഹർ എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക്. അള്ളാഹുവിന്റെ മൽഹർ മാത്രമാകുന്നു, അള്ളാഹു എന്ന സത്ത ഈ വസ്തുക്കളിലൂടെ നമുക്ക് പ്രകടമാകുന്നു എന്നല്ലാതെ ഈ വസ്തുക്കൾക്ക് സ്വന്തമായിട്ടൊരു സത്തയില്ല. സത്ത അല്ലെങ്കിൽ ഉന്മ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയാറുള്ളത്. ഇത് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് എന്തിനാണ്? ചില ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, ഓ പടച്ചവൻ മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പടച്ചവൻ വിചാരിച്ചാൽ മാത്രം ഉണ്ടാകുന്നതും പടച്ചവൻ വിചാരിക്കുമ്പോൾ ഇല്ലാതാവുന്നതും ആണ് എന്ന് പറയുന്ന ആ ആശയം യഥാർത്ഥത്തിൽ മഹത്തായ ആശയം തന്നെയല്ലേ എന്ന് പല ആളുകളും ധരിക്കാനിടയുണ്ട്. പക്ഷെ അതിനല്ല. പിന്നെ എന്തിനാണത്? പടച്ചവന്റെ മുമ്പിൽ വണങ്ങുകയും പടച്ചവന്റെ കൽപ്പന അനുസരിക്കുകയും പടച്ചവനല്ലാത്ത ആരെയും ആരാധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാണ്. എന്തിനാരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധന തന്നെയാണ് എന്ന് വരുത്താൻ വേണ്ടിയ ശ്രമമാണ്. കാരണം ഇവിടെയുള്ള വിഗ്രഹം അത് പടച്ചവൻ വെളിപ്പെടുന്ന ഒരു വസ്തുവാണ്, ഇവിടെയുള്ള പശു അത് പടച്ചവൻ വെളിപ്പെടുന്ന ഒരു വസ്തുവാണ്, പിന്നെ സകല സിദ്ധന്മാരും സകല യോഗികളും അവരൊക്കെ പടച്ചവന്റെ അവതാര രൂപങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ആരാധിച്ചാലും പടച്ചവനുള്ള ആരാധന തന്നെയായി തീരും. ആ പടച്ചവൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ല. പിന്നെ ഉള്ളവരെല്ലാം പടച്ചവന്റെ എന്തോ ആണ്, അതുകൊണ്ട് ഉള്ള എന്തിനാരാധിച്ചാലും അത് അവസാനം പടച്ചവനുള്ള ആരാധനയാകും, തൗഹീദാകും എന്ന് സമർപ്പിച്ചിട്ട് ലോകത്തുള്ള സകല വീരാരാധനകളെയും വിഗ്രഹാരാധനകളെയും സകല വിധത്തിലുള്ള ബഹുമാന്യരെ പൂജിക്കുന്ന സമ്പ്രദായങ്ങളെയും ഒക്കെ തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വാദമാണ്. ഇത് അവസാനം പോയിട്ട് എത്തൽ എവിടെയാണ്? ഞാൻ തന്നെയാണ് ദൈവം എന്നർത്ഥ ചെന്നുവച്ച വഹദത്തുൽ വുജൂദ് എന്ന് അറബിയിൽ പറയുന്ന, മലയാളത്തിൽ അദ്വൈതം എന്ന് പറയുന്ന ആശയം, ഇംഗ്ലീഷിൽ മോണിസം എന്ന് പറയും. ഈ ആശയത്തിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും താൻ തന്നെയാണ് ദൈവം. അറബിയിൽ അനൽ ഹഖ് ഹല്ലാജ് എന്നൊരാളുണ്ടായിരുന്നത്, അയാളാണ് ഈ അനൽ ഹഖ് എന്ന ആശയം ആദ്യമായിട്ട് അദ്വൈതത്തിന്റെ പേരിൽ അവതരിപ്പിച്ചതെന്നാണ്. അഹം ബ്രഹ്മാസ്മി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് സാക്ഷാൽ ബ്രഹ്മം, അനൽ ഹഖു ഞാൻ തന്നെയാണ് സാക്ഷാൽ സത്യം. സാക്ഷാൽ സത്യം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സത്യമേ ഉള്ളൂ പടച്ചവൻ. അപ്പൊ ഞാൻ തന്നെയാണ് ആ സത്യം എന്ന് പറഞ്ഞാൽ ഞാനും പടച്ചവനൊക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെ പറഞ്ഞാൽ ഓരോരുത്തർക്കും അവനവൻ തന്നെ ദൈവമാകാം, അവനവനെ തന്നെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് എത്താം. അങ്ങനെ അള്ളാഹു അല്ലാത്ത യാതൊന്നും ഇല്ല എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവസാനം ഞാനടക്കം എല്ലാം തന്നെ പടച്ചവനാണ് എന്ന് പറഞ്ഞിട്ട് ബഹുദൈവാരാധനയുടെ വളരെ വിചിത്രവും വളരെ സങ്കീർണവും വളരെ വലിയ ന്യായമായിട്ട് പല ആളുകൾക്കും തോന്നുന്നതുമായ ഒരു ഏർപ്പാടുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വാദം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന വീക്ഷണമനുസരിച്ച് ഖാലിഖ് എന്നും ഖൽഖ് എന്നും രണ്ടെണ്ണമുണ്ട്. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടവർ. പരിശുദ്ധ ഖുർആനിലെ അനേകം ആയത്തുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഖാലിഖായ അള്ളാഹു മാത്രമാകുന്നു മഅബൂദ്, അവൻ മാത്രമാകുന്നു ആരാധ്യൻ. യാതൊരു മഖ്ലൂഖും മഅബൂദാകാൻ പറ്റുകയില്ല. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു, സൃഷ്ടിക്കുന്ന പടച്ചവനും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത മറ്റുള്ളവരും ഒരുപോലെയാണോ? അല്ല. സൃഷ്ടിക്കുന്ന പടച്ചവൻ മാത്രമാണ് ഇലാഹ്. സൃഷ്ടിക്കപ്പെട്ട ആർക്കും തന്നെ ഇലാഹ് എന്ന സ്ഥാനമില്ല. ഖുർആനിലെ ഒരുപാട് ആയത്തുകളിൽ ഖാലിഖ് മാത്രമേ പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖാലിഖ് മാത്രമേ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിട്ടുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മഖ്ലൂഖുകൾ ആരും തന്നെ ഇബാദത്ത് ചെയ്യപ്പെടാനോ പ്രാർത്ഥിക്കപ്പെടാനോ അർഹരല്ല. മഖ്ലൂഖിന്റെ പദവി എത്ര ഉന്നതമായ പദവിയായിരുന്നാലും എന്ന് ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖാലിഖും മഖ്ലൂഖും രണ്ടാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ ഖാലിഖിനെയും മഖ്ലൂഖിനെയും ഒന്നാക്കി തീർക്കുന്ന വഹദത്തുൽ വുജൂദ് ലാ മൗജൂദ ഇല്ലല്ലാഹു എന്ന സങ്കല്പം, അത് യഥാർത്ഥത്തിൽ സകലമായ ശിർക്കിനേക്കാളും വലിയ കൊടികുത്തിയ ശിർക്കാണ്. ആ ശിർക്കാണ് ഇവിടുത്തെ സകല തരീക്കത്തുകാരും സകല സൂഫി മദ്ഹബുകാരും താലോലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റുള്ളവർക്ക് ഇഷ്ടദേവ സങ്കല്പം എന്ന് പറയുന്ന കുറച്ച് എണ്ണിത്തീർക്കാവുന്ന കുറെ വസ്തുക്കളെ മാത്രമേ ദൈവമാക്കുന്നുള്ളൂ. കുറെ വിഗ്രഹങ്ങളെ, കുറെ പശുക്കളെ, പിന്നെ അങ്ങനെയൊക്കെ പ്രതിഷ്ഠിക്കപ്പെട്ട കുറച്ച് വസ്തുക്കളെ മാത്രമേ മറ്റുള്ളവർ ആരാധിക്കുന്നുള്ളൂ. അതേ അവസരത്തിൽ ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ദൈവമെന്ന് പിന്നെ പിന്നെ അവസാനം പറയുന്ന ഈ തരീക്കത്തുകാരും ഈ സൂഫി വിഭാഗക്കാരും അവസാനം ഉണ്ടാക്കി തീർത്ത എന്താണെന്ന് വെച്ചാൽ, ദുനിയാവിലുള്ള എന്തിനേയും പൂജിക്കാവുന്നതാണ്, അവനവനെ തന്നെയും പൂജിക്കാവുന്നതാണ്, അങ്ങനെ എങ്ങനെ ആരാധിച്ചാലും എന്തിനാരാധിച്ചാലും അതൊക്കെ അള്ളാഹുവിന്റെ ഇബാദത്താണ് എന്ന ഏറ്റവും വലിയ കൊടികുത്തിയ ശിർക്കിലേക്കാണ് ഈ സൂഫി തരീക്കത്തുകൾ അവസാനമായിട്ട് മനുഷ്യരെത്തിക്കുന്നത്. അദ്വൈതവാദം അവസാനമായിട്ട് മനുഷ്യരെത്തിക്കുന്നത് വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന തൗഹീദിന് തീർത്തും വിരുദ്ധമായ ആശയമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇനി വേറൊരു കൂട്ടര് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പരമപ്രധാനമായ അർത്ഥം എന്ന നിലക്ക് അവതരിപ്പിക്കുന്ന കാര്യം ലാ ഹാകിമ ഇല്ലല്ലാഹു എന്നാണ്. അല്ലാഹു അല്ലാത്ത യാതൊരു ഭരണാധികാരിയും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ള വാക്കിന്റെ ഏറ്റവും പ്രധാന ആശയമായിട്ട് ഒരു വലിയ ഭാഗം ആളുകൾ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലാ ഹാകിമ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാത്ത യാതൊരു ഭരണാധികാരിയുമില്ല, ആധിപത്യം അള്ളാഹുവിന് മാത്രം എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വാക്കിന്റെ ആശയം. ഇതും കേൾക്കുമ്പോൾ വളരെ സുന്ദരമാണെന്ന് തോന്നും. കാരണം ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന, നമ്മുടെ ഹൃദയമിടിപ്പും നമ്മുടെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന, എല്ലാം സംവിധാനിച്ച് മുന്നോട്ട് നയിക്കുന്ന സാക്ഷാൽ റബ്ബ്, അവന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്നത് വളരെ ന്യായമായ ഒരു കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇസ്ലാമിന്റെ കാര്യമാകുമ്പോൾ നമുക്ക് സുന്ദരമായി തോന്നിയാൽ മാത്രം പോരാ, അതിന് പരിശുദ്ധ ഖുർആന്റെ തെളിവുകളുടെ പിൻബലം ഉണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉള്ളതിൽ ഒട്ടും കുറവ് വരുത്തിയിട്ട് അവതരിപ്പിക്കാൻ പാടില്ല, ഒട്ടും കൂടുതലാക്കിയിട്ടും അവതരിപ്പിക്കാൻ പാടില്ല. ഉള്ളതിനേക്കാൾ കുറക്കൽ തെറ്റാണ്, ഉള്ളതിനേക്കാൾ കൂട്ടലും തെറ്റാണ്. ഇഫ്റാത്ത് എന്നും തസ്രീഫ് എന്നും പറയും. ഇത് രണ്ടും ഉണ്ടാവാൻ പാടില്ല. ഏതൊരു വിഷയത്തെപ്പറ്റിയും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതിൽ നമ്മുടെ വകയായിട്ട് കൂട്ടാനും കുറക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഹാക്കിം, വിധികർത്താവ് അല്ലെങ്കിൽ അധിപൻ എന്നൊക്കെ പറയുന്നതിനെ സംബന്ധിച്ച സാക്ഷാൽ വിവക്ഷ എന്താണ് എന്ന് അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ മൂന്ന് ആയത്തുകളിൽ ഇനിൽ ഹുക്കും ഇല്ലാലില്ല, ഹുക്കും അള്ളാഹു അല്ലാത്ത ആർക്കും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹുക്കും അള്ളാഹു അല്ലാത്ത ആർക്കും ഇല്ല, ഹുക്കും എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അത് ആ ആയത്തുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഒന്ന്, റസൂലിനോട് ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ട റസൂലിനെ അധിക്ഷേപിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ട് സംസാരിച്ച ആളുകൾക്ക് മറുപടി പറയാൻ വേണ്ടി പഠിപ്പിച്ചൊരു വാക്ക്. ഇങ്ങനെ അവരോട് പറയുക, മാ ഇന്ദി മാ തസ്തഅജിലൂന ബിഹി ഇനിൽ ഹുക്മ ഇല്ലാലില്ല യഖുസ്സുൽ ഹഖ്ഖ ഹുവ ഖൈറുൽ ഫാസിലീൻ. സൂറത്ത് അൻആമിലെ 57-ാമത്തെ ആയത്തിലുള്ള കാര്യമാണ്. പ്രവാചക സത്യനിഷേധികളോട് പറയുക, നിങ്ങൾ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്ന, ഞങ്ങൾ പടച്ചവന്റെ കൽപ്പനക്കെതിരാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പടച്ചവൻ താക്കീത് നൽകിയ ശിക്ഷ ഇപ്പൊ തന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയുകയാണ്, നിങ്ങൾ തിടുക്കം കൂട്ടുന്ന ഈ ശിക്ഷ എന്റെ അധികാരത്തിലുള്ളതല്ല, ഇനി ഹുക്കും ഇല്ലാലില്ല, അത് സംബന്ധമായി തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹു അല്ലാത്ത മറ്റാർക്കുമില്ല. അവ ഇഹത്തിലോ കരത്തിലോ ആരെ എപ്പോൾ എങ്ങനെ ശിക്ഷിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹു അല്ലാത്ത മറ്റാർക്കും തന്നെ ഇല്ല എന്നാണ് ഇനിൽ ഹുക്കും ഇല്ലാലില്ല എന്ന ഈ വചനത്തിൽ, ഈ ആയത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. ഇനി യൂസുഫ് നബി അലൈഹി ഇസ്ലാം അള്ളാഹു അല്ലാത്ത ഇലാഹികളെ ആരാധിക്കുന്നതിന്റെ പൊള്ളത്തരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ ദൈവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ആ നിങ്ങൾ ആരാധിക്കുന്ന ആ ഇലാഹികളെ ആരാധിക്കണമെന്ന കാര്യത്തിൽ പടച്ചതമ്പുരാൻ യാതൊരു തെളിവും ഇറക്കിയിട്ടില്ല. പടച്ചവൻ വേദങ്ങളിലൂടെ പ്രവാചകന്മാർ മുഖേന അവയെ ആരാധിക്കണം എന്ന കാര്യത്തിന് യാതൊരു തെളിവും ഇറക്കി തന്നിട്ടില്ല. ഇനി ഹുക്കുമില്ലാലില്ല. ആ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹു അല്ലാത്ത മറ്റാർക്കും തന്നെയില്ല. ആരെ ആരാധിക്കണം, ആരെ ആരാധിച്ചുകൂടാ എന്ന് തീരുമാനിക്കാനുള്ള അന്തിമമായ തീരുമാനാധികാരം അത് അള്ളാഹുവിന് മാത്രമാകുന്നു. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ തീരുമാനം എന്താണ്? അമറ അല്ലാത്ത ബുദ്ധിയില്ലായ്യ, അവനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് അവൻ അനുശാസിച്ചിരിക്കുന്നു. അവ ഇബാദത്ത് ആർക്ക് എന്ന കാര്യത്തിൽ അള്ളാഹുവിനാണ് തീരുമാനാധികാരം, അള്ളാഹു അല്ലാത്ത ആർക്കുമില്ല. അത് വേറെ ആരെങ്ങനെ പറഞ്ഞാലും അവർക്കൊന്നും ആ കാര്യത്തിൽ ഒരു അധികാരവുമില്ല എന്നതാണ് ഇന്ന ഹുക്കുമില്ലാലില്ല എന്ന് പറയുമ്പോൾ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി മൂന്നാമത്തേത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് തന്റെ മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം നേരിടുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു വാതിലിലൂടെ നിങ്ങൾ കടന്നുപോകരുത്, ഈജിപ്തിലേക്ക് കടക്കാനുള്ള ഒരൊറ്റ ഗേറ്റിലൂടെ എല്ലാവരും കൂടി കടന്നു പോകരുത്, നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചാളുകൾ ഒരു കവാടത്തിലൂടെ വേറെ കുറച്ചാളുകൾ മറ്റൊരു കവാടത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുക, ഒതുക്കുറൂമിൽ അബ്വാബും മുത്തഫരിഖ വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുക. ഇനി അങ്ങനെയൊക്കെ ആയാലും ഒമാ ഉനിയൻകും മിനല്ലാഹി മിൻ ശൈഇൻ, നിങ്ങൾ ഇനി എത്ര ശ്രദ്ധിച്ചാലും പടച്ചവന്റെ പക്കലിൽ നിന്ന് നിങ്ങൾക്ക് വല്ല ശിക്ഷയോ ആപത്തോ വരികയാണെങ്കിൽ അത് ഒഴിവാക്കി തരാൻ എന്നെ കൊണ്ട് യാതൊരു കഴിവുമില്ല, ഇനി ഹുക്കുമില്ലാലില്ല. ആ കാര്യത്തിലുള്ള തീരുമാനാധികാരം അള്ളാഹു അല്ലാത്ത മറ്റാർക്കുമില്ല. അവ ആർക്കൊക്കെ അപകടങ്ങൾ നേരിടണം, നേരിടാതിരിക്കണം, ആരൊക്കെ സുരക്ഷിതരായിരിക്കണം, ആർക്കൊക്കെ കഷ്ടനഷ്ടങ്ങൾ വരണം, ആർക്കൊക്കെ ഭാഗ്യം വരണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അത് അള്ളാഹുവിന് മാത്രമാകുന്നു, മറ്റാർക്കുമില്ല. അലൈഹി തവക്കൽത്തു, അവന്റെ മേലാവുന്നു, അവന്റെ മേൽ മാത്രമാകുന്നു ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. വാലൈഹി ഫലിയത്തവക്കലിൽ മുത്തവക്കിലൂൻ, അവന്റെ മേൽ മാത്രമായിരിക്കണം ഭരമേൽപ്പിക്കുന്നവരെല്ലാം ഭരമേൽപ്പിക്കുന്നത്. ഇത് യാക്കൂബ് അലൈഹി ഇസ്ലാം മക്കളെ ഉപദേശിച്ച കാര്യമാണ്, ഖുർആനിൽ എടുത്തുതിരിക്കുന്ന കാര്യം. അപ്പൊ ഇവിടെയൊക്കെ തന്നെ അള്ളാഹുവിന്റെ ആത്യന്തികമായ ശിക്ഷ വരുന്ന കാര്യം, അതുപോലെ ഇവിടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വരുന്ന കാര്യം, ആരാധിക്കപ്പെടണം ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് തീരുമാനിക്കുന്ന മതവിധി തീരുമാനിക്കുന്ന കാര്യം, ഇത്തരം കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ അള്ളാഹു അല്ലാത്ത യാതൊരാൾക്കും തന്നെ അധികാരമില്ല. ഇതൊക്കെ അള്ളാഹുവിന് മാത്രം ഉള്ള ഹുക്കുമിന്റെ കാര്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു നൽകിയ ഹുക്കുമിനെ സംബന്ധിച്ചു പല ആയത്തുകളിലും വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരിൽ പല ആളുകൾക്കും അള്ളാഹു ഹുക്കുമ നൽകിയ കാര്യം ഖുർആനിലെ ഒട്ടനേകം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞെടുത്ത്, അതുപോലെ യഹ്യ അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞെടുത്ത്, ഇസ്രായേലിനെ പറ്റി മൊത്തത്തിൽ പറഞ്ഞെടുത്ത്, പൂർവ്വപ്രവാചകന്മാരെ പറ്റി മൊത്തത്തിൽ പറഞ്ഞെടുത്ത്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവർക്കൊക്കെ അള്ളാഹു ഹുക്കുമ നൽകി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. യാ യഹ്യ ഖുലിൽ കിതാബ ബിഖുവത്തിൻ വആതൈനാഹുൽ ഹുക്മ സബിയ, യഹ്യ അലൈഹി ഇസ്ലാമിന് അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നാം ഹുക്കുമ നൽകി. ഹുക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പക്വമതിയായ ജ്ഞാനിയായ ഒരാൾക്ക് കാര്യങ്ങളിൽ ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള കഴിവ് എന്നാണ് ഇവിടെ ഹുക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ ഉദ്ദേശിക്കുന്നത്. അത് അള്ളാഹു യഹ്യ അലൈഹി ഇസ്ലാമിന് നൽകിയെന്നാണ്. അതുപോലെ യൂസുഫ് നബി പറ്റി പറഞ്ഞത് വരമ്മാ ബലഗ അസുദ്ദഹു ആതൈനാഹു ഹുക്മൻ വഇൽമ, അദ്ദേഹം കരുത്താർജിച്ചു കഴിഞ്ഞപ്പോൾ പ്രായപൂർത്തിയെത്തി ഒരു കരുത്തുള്ള യുവാവായി തീർന്നപ്പോൾ അദ്ദേഹത്തിന് നാം ഹുക്മും ഇൽമും നൽകി, കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവും അറിവും നൽകി. അവ ലോകത്തുള്ള ലൌകികമായ വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ്, അതിനുവേണ്ട ആർജവും, അതാണ് ഇവിടെയൊക്കെ ഹുക്മ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രവാചകന്മാരെ പറ്റി പൊതുവെ പറഞ്ഞെടുത്ത് ഉലായിക്കല്ലതീൻ ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വന്നുപൂവത്ത, അവർക്കാകുന്നു നാം വേദവും അതുപോലെ ഹുക്മും പ്രവാചകത്വവും നൽകിയിട്ടുള്ളത്. ഇവിടെയും ഹുക്മ എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഓരോ പ്രശ്നവും വരുമ്പോൾ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീർപ്പ് കൽപ്പിക്കാനുള്ള അറിവിനും കഴിവിനും ഒക്കെ തന്നെയാണ് ഹുക്മ എന്ന വാക്ക് ഇവിടെയും പ്രയോഗിക്കുന്നത്. അതുപോലെ ഇസ്രായേലിനെ പറ്റി പൊതുവെ പറഞ്ഞെടുത്ത് പറഞ്ഞു, ലഖദാതൈന ബനീ ഇസ്രായീൽ കിതാബ വൽ ഹുക്മ വന്നുപൂവ, തീർച്ചയായും ഇസ്രായേൽ സന്തതികൾക്ക് നാം വേദവും ഹുക്മും പ്രവാചകത്വവും നൽകിയിട്ടുണ്ട്. അവിടെയും ഹുക്കും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ദുനിയാവിലെ കാര്യങ്ങളിൽ അള്ളാഹു നൽകിയ അറിവിന്റെയും കഴിവിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ്. ഈ കാര്യം തന്നെ ഖുർആനിൽ പറയുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഹുക്കുമ കൽപ്പിക്കുന്ന ആള് എന്ന നിലക്ക് പടച്ചവനല്ലാത്ത ഒരാളെ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ ചില കാര്യങ്ങളിൽ മനുഷ്യന്മാരെ ഹുക്കുമ നൽകുന്ന ആളുകളായിട്ട് സ്വീകരിക്കണം എന്നും ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സൂറത്ത് അൻആമിലെ 114-ാമത്തെ ആയത്ത്, അഫ ഗൈറല്ലാഹി അബ്തഗി ഹകമൻ വഹുവല്ലദീ അൻസല ഇലൈകുമുൽ കിതാബ മുഫസ്സലൻ വല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅലമൂൻ അന്നഹു മുനസ്സലും മിർ റബ്ബിക ബിൽ ഹഖ് ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. അഫ ഗൈറല്ലാഹി അബ്തഗി ഹകമൻ, അല്ലാഹു അല്ലാത്ത ഒരാളെ ഹുക്കും നൽകുന്ന ആളായിട്ട് ഞാൻ തേടുകയോ? അത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല എന്ന് പറയുക. അള്ളാഹു അല്ലാത്ത ഒരാളെ ഞാൻ ഹുക്കുമ നൽകുന്ന ആളായിട്ട്, തീരുമാനാധികാരമുള്ള ആളായിട്ട് ഞാൻ സ്വീകരിക്കുകയോ ഞാൻ തേടുകയോ അത് പാടില്ല. ബഹുവല്ല ഈ അൻസലയിലേക്കും ഒരു കിതാബ് മുഫസ്സലൻ, ആ അള്ളാഹുവാണ് കാര്യങ്ങൾ വിശദമായി വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേദഗ്രന്ഥം ഇറക്കി തന്നത്. അതുകൊണ്ട് ആ വേദഗ്രന്ഥത്തിൽ അള്ളാഹു നൽകിയ ഹുക്കും എന്താണോ ആ ഹുക്കുമിന് എതിരായിട്ട് ഹുക്കുമ നൽകുന്ന ഒരാളെയും അള്ളാഹുവിന് പുറമെ തേടാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഈ ആയത്തിൽ ലാ ഹക്കമ ഇല്ലല്ലാഹു അല്ലെങ്കിൽ ലാ ഹാക്കിമ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാത്ത യാതൊരു ആൾക്കും തീരുമാനാധികാരം നൽകാൻ പാടില്ല എന്ന ആശയം ഈ ആയത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഇതേ ഖുർആനിൽ തന്നെ പറയുന്നു, ഫബ്അസു ഹക്കമം മിൻ അഹ്ലിഹി വഹക്കമം മിൻ അഹ്ലിഹ, ദാമ്പത്യ ജീവിതത്തിൽ വഴക്കുണ്ടായാൽ പുരുഷന്റെ കുടുംബത്തിൽ നിന്ന് ഒരു ഹക്കമിനെയും സ്ത്രീയുടെ കുടുംബത്തിൽ നിന്ന് ഒരു ഹക്കമിനെയും നിങ്ങൾ നിയോഗിക്കുക. ഹക്കം എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുന്ന ആള്. ആ ദാമ്പത്യ പ്രശ്നത്തിൽ, പിണക്കത്തില്, വഴക്കില് തീരുമാനമെടുക്കാൻ പ്രാപ്തനായ ഒരാള് ഭർത്താവിന്റെ അല്ലെങ്കിൽ പുരുഷന്റെ കുടുംബത്തിൽ നിന്നും അതുപോലെയുള്ള മറ്റൊരാളെ സ്ത്രീയുടെ കുടുംബത്തിൽ നിന്നും നിയോഗിക്കുക. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാവുന്നു. ആ വിഷയം കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാഹു അല്ലാത്തവരെ ഹക്കമായി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലൗകികമായ വിഷയങ്ങളിൽ, ദുനിയാവിലെ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ തീരുമാനാധികാരമുള്ള ആളുകളെ തീരുമാനത്തിന് വേണ്ടി നിയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നാണ് എന്താണ് വ്യക്തമായി മനസ്സിലാക്കാവുന്നത്? പടച്ചവന് മാത്രം അധികാരമുള്ള കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരം, മഴ പെയ്യിക്കുന്ന കാര്യം, അതുപോലെ എപ്പോഴൊക്കെ എവിടേക്ക് വെയിലുണ്ടാകണമെന്നുള്ള കാര്യം, അതുപോലെ ഭൂകമ്പത്തിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും കാര്യം, അതുപോലെ സസ്യജാലങ്ങൾ മുളക്കുകയും വളരുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്ന കാര്യം, ജീവജാലങ്ങൾ ജനിക്കുകയും വളരുകയും മരിക്കുകയും ചെയ്യുന്ന കാര്യം, അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ കാര്യം വരെ, അത്തരം കാര്യങ്ങളിലൊക്കെ ഹുക്കും അള്ളാഹുവിന് മാത്രമാണ്, വേറെ ആർക്കും ഒരു ഹുക്കുമില്ല. എന്നാൽ മനുഷ്യന്മാരുടെ ലൗകികമായ കാര്യങ്ങളിൽ തർക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴോ, അതിന് ഈ കുടുംബത്തിൽ നിന്ന് മധ്യസ്ഥത നിയോഗിക്കുന്നത് പോലെ സമൂഹത്തിൽ നിന്ന്, നാട്ടിൽ നിന്നുമൊക്കെ ആളുകളെ തീർപ്പ് കൽപ്പിക്കാൻ കഴിവുള്ള ആളുകളെ നിയോഗിക്കുകയും അവർ തീർപ്പ് കൽപ്പിക്കുകയും അത് മറ്റുള്ളവർ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഹുക്കുമിന്റെ മേഖലയുണ്ട്, അള്ളാഹു മനുഷ്യന്മാർക്ക് നൽകിയിട്ടുള്ള ഹുക്കുമിന്റെ മേഖലയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ലാ ഹാക്കിമ ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാത്ത യാതൊരു അധികാരിയും ഇല്ല എന്ന വാക്ക്, അത് പരമമായ അർത്ഥത്തിൽ ഖുർആനിൽ പറഞ്ഞ സത്യമാണ്. എന്നാൽ ഈ ലോകത്തിലെ ചില്ലറ കാര്യങ്ങളിലോ ഈ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത അധികാരി ഇല്ല എന്ന് പറഞ്ഞ ഖുർആനിന് വിരുദ്ധമായ കാര്യവുമാണ്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ഈ ലോകത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഇവിടെയുള്ള ആളുകളെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നിയോഗിക്കണം, അവരുടെ തീർപ്പ് അംഗീകരിക്കണം എന്നൊക്കെ. അതുപോലെ മലിക്ക്, രാജാവ്, ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധികാരം അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ലാ മലിക ഇല്ലല്ലാഹു, അള്ളാഹു അല്ലാതെ യാതൊരു രാജാവും ഇല്ല. ഖുർആനിൽ അള്ളാഹുവിന്റെ വിശേഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹുവൽ മലിക്കുൽ ഖുദ്ദൂസ്, അള്ളാഹു പരമപരിശുദ്ധനായ രാജാവാകുന്നു എന്ന് പറയുന്നത്. അപ്പോ രാജാവ് എന്നുള്ള പടച്ചവന്റെ വിശേഷണമാണ്, അള്ളാഹുവിനാണ് ആകാശഭൂമിയുടെ രാജാധികാരം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പരമപരിശുദ്ധനായ രാജാവാകുന്നു എന്ന് പറയുന്നു. അപ്പോ രാജാവ് എന്നുള്ള പറച്ചുവന്റെ വിശേഷണമാണ്. അള്ളാഹു എന്നാണ് ആകാശഭൂമിയുടെ രാജാധികാരം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മനുഷ്യന്മാരാരും രാജാവാകാൻ പാടില്ല എന്നതിന് അർത്ഥമില്ല. അള്ളാഹുവിന് മാത്രമാണ് രാജാധികാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യന്മാരാരും രാജാവാകാൻ പാടില്ല എന്ന ആ വാക്കിന് അർത്ഥമില്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വിരുദ്ധമായ കാര്യമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഖുർആനിൽ തന്നെ അള്ളാഹു നല്ല ആളുകൾക്ക് രാജാധികാരം കൊടുത്ത കാര്യവും പറഞ്ഞിട്ടില്ല, ചീത്ത ആളുകൾക്ക് രാജാധികാരം കൊടുത്ത കാര്യവും പറഞ്ഞിട്ടില്ല. താലൂത്ത് എന്ന ഒരാളെ, ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ പ്രവാചകനോട് ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ, ഇസ്രായേലി സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരാൻ വേണ്ടി പറച്ചവനോട് പറയണം. കാലു ലിനബിയില്ലഹും ഇബ്അസ്ലനാ മലിക്കൻ, അവരുടെ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങൾക്കൊരു മലിക്കിനെ, ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണം. ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനോടാ പറയുന്നത് ഞങ്ങൾക്ക് രാജാവിനെ നിശ്ചയിച്ചു തരണം. ഇവിടെ ചില ആളുകൾ പറയുന്നത് മതത്തിനൊരു നേതാവും ദുനിയാവിന് വേറെ നേതാവും പാടില്ല എന്നാണ്. ദീൻ കാര്യത്തിൽ മുഹമ്മദ് നബിയെ നേതാവാക്കുക, ദുനിയാവിന്റെ കാര്യത്തിൽ വേറെ ഏതെങ്കിലും ഒരുത്തരം നേതാവാക്കുക എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമാകുന്ന ചില ആളുകൾ പറയാറുള്ളത്. എന്നാൽ ഇസ്രായേലി സമൂഹത്തിൽപ്പെട്ട ഒരു പ്രവാചകനോട് ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണം. ആ പ്രവാചകൻ പടച്ചവനോട് പ്രാർത്ഥിച്ചു, പടച്ചവൻ രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തു. അപ്പൊ ദീൻ കാര്യത്തിൽ പ്രവാചകൻ നേതാവ്, ലോകകാര്യത്തിലോ രാജാവ് നേതാവ്. ഖുർആനിൽ പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയിൽ, വഖാലലഹും നബിയുഹും ഇന്നല്ലാഹ ഖദ് ബഅസലകും താലൂത്ത മലിക്കൻ, അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു തീർച്ചയായും അള്ളാഹു നിങ്ങൾക്കിതാ താലൂത്ത് എന്ന ആളെ രാജാവായി നിശ്ചയിച്ചു വന്നിരിക്കുന്നു. ആ പ്രവാചകൻ അവിടെ വേറെയുണ്ട്, സാമുവൽ ശംവീൽ എന്ന അറബി ഗ്രന്ഥങ്ങളിൽ പറയുന്ന സാമുവൽ എന്ന് ബൈബിളിലൊക്കെ പറയുന്ന പ്രവാചകനാണ്. അപ്പോ ആ സാമുവൽ പ്രവാചകനോടാണ് ഇവർ പറയുന്നത്. ആ പ്രവാചകനാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത് അവർക്ക് താലൂത്ത് എന്ന ആളെ രാജാവായിട്ട് നിശ്ചയിച്ചു കൊടുക്കുന്നത്. അപ്പൊ പടച്ചവൻ രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തു. പടച്ചവൻ മാത്രമാണ് രാജാധികാരം ഖുർആനിൽ പറഞ്ഞു, അതേ പടച്ചവൻ താലൂത്ത് എന്ന ആളെ രാജാവായി നിശ്ചയിച്ചു കൊടുത്ത കാര്യവും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നംറൂദിന് അള്ളാഹുവാണ് രാജാധികാരം നൽകിയതെന്ന് ഖുർആനിൽ പറയുന്നു. ആതാഹുല്ലാഹുൽ മുൽക അലം തറയിലല്ലദീ ഹാജ്ജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക. അള്ളാഹു രാജാധികാരം നൽകിയതിന്റെ പേരിൽ ഇബ്രാഹീമിനോട് തർക്കിക്കാൻ മുതിർന്ന ആ മനുഷ്യന്റെ കാര്യത്തെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ് ആയത്ത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നംറൂദിന് അള്ളാഹു രാജാധികാരം കൊടുത്തു, താലൂത്തിന് അള്ളാഹു രാജാധികാരം കൊടുത്തു, സുലൈമാൻ നബിക്ക് രാജാധികാരം കൊടുത്തു, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളെ രാജാക്കൾ പടച്ചവൻ തന്നെ രാജാക്കന്മാരാക്കി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാ മലിക ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാത്ത രാജാവില്ല എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് അർത്ഥം പറയാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ എന്തുണ്ട്, ഖുർആനിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക്കം അൻ തശാവു വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാവു വതുഈസു മൻ തശാവു തുറില്ലു മൻ തശാവു ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. ഖുൽ, പറയുക, അള്ളാഹുമ്മ മാലിക്കൽ മുൽക്ക്, സകല രാജാധികാരങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവേ, ഒരു സാമാന്യ ശൈലി പറഞ്ഞ രാജാധിരാജനായ അള്ളാഹുവേ. ഖുൽ, പറയുക, അള്ളാഹുമ്മ മാലിക്കൽ മുൽക്ക്, എല്ലാ രാജാധികാരത്തിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവേ, തൂത്തിൽ മുൽക്ക, നീയാണ് രാജാധികാരം കൊടുക്കുന്നത് മന്തശാവു നീ ഉദ്ദേശിക്കുന്നവർക്ക്, ഓ തൻസിഉൽ മുൽക്ക മിമ്മന്തശാവു, നീയാണ് നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് രാജാധികാരം എടുത്തു നീക്കുന്നത്, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്നയാക്കി തീർക്കുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അള്ളാഹു അല്ലാത്ത രാജാവില്ല എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ്. ഏതർത്ഥത്തില്? മാലിക്കുൽ മുൽക്കായിട്ട് അള്ളാഹു അല്ലാതാരുമില്ല എന്ന അർത്ഥത്തിൽ. സകല രാജാക്കന്മാരുടെയും മേലെ പരമമായ അധികാരമുള്ള, ഭൗതികവും അഭൗതികവും എല്ലാം എല്ലാമായ അധികാരമുള്ള, അങ്ങനത്തെ അധികാരമുള്ളത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, മറ്റാർക്കുമില്ല. എന്നാൽ അള്ളാഹു നിശ്ചയിക്കുന്ന കാലത്തേക്ക് മാത്രം പരിമിതമായ അധികാരമുള്ള ആളുകൾ ഈ ഭൂമി എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ അധികാരികളെ അംഗീകരിക്കുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വിരുദ്ധമായ ഒരു കാര്യമാണെന്ന് അമ്പിയാക്കന്മാരാരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവല്ലാത്തവരെ ഇലാഹാക്കിയതിനെ ജനങ്ങൾ ആക്ഷേപിച്ച പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കാണാം, അള്ളാഹു അല്ലാത്തവരെ റബ്ബുകളാക്കിയതിന് ആക്ഷേപിച്ച കാര്യം കാണാം, പക്ഷെ അള്ളാഹു അല്ലാത്തവർ മലിക്കാക്കിയതിന് ആക്ഷേപിച്ച കാര്യങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന ഇന്ന ആളുകളേക്ക് ഇലാഹാക്കുകയാണോ കൂട്ടരേ, നിങ്ങൾ ഇന്ന ഇന്ന ആളുകളേക്ക് റബ്ബാക്കുകയാണോ കൂട്ടരേ എന്നൊക്കെ അള്ളാഹു ആക്ഷേപിച്ച കാര്യം ഖുർആനിൽ കാണാം. എന്നാൽ ഇന്ന ആളെ നിങ്ങൾ രാജാവാക്കിയിരിക്കുകയാണോ, ഞാൻ രാജാവായിരിക്കേ, അല്ലെങ്കിൽ എനിക്ക് മാത്രം അധികാരമുണ്ടായിരിക്കേ, ഇന്ന ആളെ നിങ്ങൾ മന്ത്രിയാക്കിയിരിക്കുകയാണോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചായിട്ട് കാണാൻ കഴിയില്ല. എന്താണ് ഈ പരിമിതമായ അധികാരം? അത് ആരെങ്കിലും ഏൽക്കുന്നതോ ആ അധികാരം ആരെങ്കിലും അംഗീകരിക്കുന്നതോ യഥാർത്ഥത്തിൽ പടച്ചവന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കുക എന്ന തരത്തിലുള്ള കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വിരുദ്ധമായ കാര്യമല്ല. പക്ഷെ അവിടെ വ്യവസ്ഥയുണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ പരമാധികാരത്തിന് വിരുദ്ധമായ കാര്യത്തിലൊന്നും ആരെയും അനുസരിക്കാൻ പാടില്ല. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഏത് രാജാവ് പറഞ്ഞാലും ഏത് മന്ത്രി പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. അതുപോലെ ശിർക്കും കുഫ്റുമായ കാര്യങ്ങൾ ആര് കൽപ്പിച്ചാലും ചെയ്യാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിരുദ്ധമാവാത്ത കാര്യത്തിൽ മാത്രം ഈ ലോകത്തെ ലൗകികമായ അധികാരമുള്ള ആളുകളെ അനുസരിക്കുക എന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വിരുദ്ധമാണെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടില്ല, ഖുർആനിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. പരമമായ അധികാരം അള്ളാഹുവിന് മാത്രം. എന്നാൽ പരിമിതമായ അള്ളാഹു നൽകിയ അധികാരമോ അത് അള്ളാഹു നൽകിയതാണ് അള്ളാഹുവിന്റെ ദാസന്മാർക്ക്. അതിന് നന്ദി കാണിച്ചാൽ അവർക്ക് പ്രതിഫലം ഉണ്ടാകും, അതിന് നേരെ ധിക്കാരം കാണിച്ചാൽ അവർ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. പിന്നെ അള്ളാഹു അല്ലാത്തവരെ റബ്ബായി സ്വീകരിക്കാൻ പാടില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പറയുക, അള്ളാഹു അല്ലാത്ത ആരെങ്കിലും ഞാൻ റബ്ബായിട്ട് അന്വേഷിക്കുകയോ, അവനാണല്ലോ സകല വസ്തുക്കളുടെയും സാക്ഷാൽ റബ്ബ്. അവ യഥാർത്ഥ റബ്ബ്, യഥാർത്ഥ രക്ഷിതാവ്, യഥാർത്ഥ പരിപാലകൻ, റബ്ബ് തന്നെ പടിപടിയായി വളർത്തുന്നവൻ, സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്നവൻ എന്നാണ് റബ്ബ് എന്നുള്ള വാക്കിനർത്ഥം. ആ സ്ഥാനം അള്ളാഹു അല്ലാത്ത ആർക്കും കൽപ്പിക്കാൻ പാടില്ല. അത് ഏതടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും ശരി. ഇന്ന് അള്ളാഹു അല്ലാത്തവരെ റബ്ബാക്കുന്ന പല ഇനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു അല്ലാത്തവരാണ് നമ്മളെയൊക്കെ പോറ്റി വളർത്തുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ ഏത് അനുഗ്രഹം ഉണ്ടായാലും അതിന്റെ ഒരു വിഹിതം ഒന്നുകിൽ ഏതെങ്കിലും ഒരു ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ സന്നിധാനത്തിൽ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യവാളന്റെ ജാരത്തിങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കും. കാരണം ആ ജാരത്തിലോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലോ ഉള്ള അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ പൂജിക്കപ്പെടുന്ന അവിടെ മറവ് ചെയ്യപ്പെട്ട ആളാണ് ഇയാളെ പോറ്റി വളർത്തുന്നത്, ഇയാളുടെ ജീവിതത്തിലെ ബാക്കി നിർഭാഗ്യങ്ങൾ നിർണയിക്കുന്നത്, ഇയാൾക്ക് ഉദ്യോഗം നൽകുന്നത്, ഇയാൾക്ക് വിസ നൽകുന്നത്, ഇയാളുടെ കുടുംബകാര്യങ്ങൾ സംരക്ഷിക്കുന്നത് ഒക്കെ, അങ്ങനെയുള്ള സകലമായ സംരക്ഷണവും നൽകുന്നത് മറ്റു പലരുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് റബ്ബാക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകളും ആ തരത്തിലുള്ള റബ്ബാക്കൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനേറെ തന്റെ കുട്ടികളെ ഇനി പറഞ്ഞ അങ്ങനത്തുള്ള വിദ്യാഭ്യാസം അത് സരസ്വതി ദേവിയുടെ മുമ്പിൽ എഴുത്തിരിയിരുത്തിയിട്ട് സരസ്വതി ദേവി ഏറ്റെടുക്കട്ടെ വിദ്യാഭ്യാസ രംഗത്തുള്ള റുബൂബിയത്ത്. അതെ, ഇവിടെ അങ്ങോട്ട് ഈ മേലാൽ ആ കുട്ടി പഠിച്ചു വളർന്ന് വിദ്യാഭ്യാസവുമായിട്ട് ആ കുട്ടിക്ക് എന്തൊക്കെ തരത്തിലുള്ള പുരോഗതി ഉണ്ടാവണോ അതൊക്കെ ഇനി ഇവിടെ അങ്ങോട്ട് സരസ്വതി ദേവി ഏറ്റെടുക്കട്ടെ എന്നുള്ളത് കഥാണല്ലോ എഴുത്തു നിർത്തല്. പണ്ടൊക്കെ മറ്റു പലരുമായിരുന്നു ചെയ്തിരുന്നത്, ഇപ്പൊ മാപ്പിളമാരുമായ ഏർപ്പാട് തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ പല പല കാര്യങ്ങൾ ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പല തരത്തിൽ നമ്മുടെ രക്ഷാകർത്തൃത്വം, നമ്മുടെ രക്ഷിതാവ് എന്ന സ്ഥാനം പല ആളുകളെയും എന്തിനേറെ വൈക്കോല് നിറച്ച മാപ്പിള കുപ്പായത്തിന്റെ മുകളിൽ ഈ കലം കമിഴ്ത്തിയിട്ട് നമ്മുടെ കൃഷിക്കാക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നില്ലേ? ആ പേക്കോലത്തിന് റബ്ബാക്കലാണ്. കാരണം തന്റെ കൃഷി ഇനി വരുന്ന അങ്ങോട്ട് രക്ഷിക്കാനുള്ളത് കരിനാക്കിൽ നിന്ന്, കണ്ണുകളിൽ നിന്ന്, അതിൽ നിന്നൊക്കെ തന്റെ കൃഷിയെ രക്ഷിക്കാനുള്ളത് ഈ സാധാരണ മാപ്പിള കുപ്പായം എന്ന് പറഞ്ഞ ആ കുപ്പായത്തിന്റെ ഉള്ളിൽ അല്പം വൈക്കോലും അതിന്റെ മുകളിലൊരു കലവും അതിന്റെ മുകളിൽ ചുണ്ണാമ്പിന്റെ കുറച്ച് വരിയും ഇത്രയും ആയാൽ ആ കൃഷി രക്ഷിക്കുന്ന ഏർപ്പാട് ആ രൂപത്തിലാണ് പിന്നെ അവള്. അത് റബ്ബാക്കലാണ്, കാരണം സംരക്ഷണാണ്. ആ രൂപത്തിൽ തന്റെ കൃഷിയെ രക്ഷിക്കാൻ കഴിയുന്നതാണ് വിശ്വാസം. ഇപ്പൊ അടുത്ത ദിവസം ഞാൻ എന്റെ വീട്ടിന്റെ അടുത്ത് കുറെ വാഴ കൃഷി ചെയ്ത ഒരു സ്ഥലം കണ്ടു. അവിടെ ഈ ചേക്കോളുണ്ട്, വാഴ മുഴുവൻ നടുമുറിഞ്ഞു കിടക്കുക. അടുത്ത ദിവസം കാറ്റു വീശിയിട്ട് കനത്ത കാറ്റ് വീശിട്ട് വാഴ മുഴുവൻ മുറിഞ്ഞു കിടക്കുക. പക്ഷെ പേക്കോൾ അവിടെ നേരെ കുത്തനെ നിൽക്കുന്നുണ്ട്. അതാണ് സംരക്ഷണം. അപ്പൊ ഈ തരത്തിന് നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലെയും ഒരു നല്ല കോൺക്രീറ്റിന്റെ വീടുണ്ടാക്കിയിട്ട് ഒരു മരത്തിന്റെ ഒരു കോലുണ്ടാക്കിയിട്ട് കരിങ്കണ്ണാൻ നോക്കൂ എന്ന് എഴുതി വെച്ചിട്ട് ആ കോലത്തിന് രക്ഷാകർത്തൃത്വം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. അവിടെ എഞ്ചിനീയർമാരോ കോൺക്രീറ്റോ കമ്പിയോ അതിലൊന്നുമല്ല വിശ്വാസം, ഈ മരത്തിന്റെ കോലത്തിലാണ്. ഇങ്ങനെ എത്ര എണ്ണിയാൽ തീരാത്ത ഉദാഹരണങ്ങൾ. അപ്പൊ അള്ളാഹു അല്ലാത്തവർ നമ്മളെ രക്ഷിക്കും. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ, പോറ്റി വളർത്തുന്നവനാണ്. ആ തരത്തിലുള്ള രക്ഷാകർത്തൃത്വത്തിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ അതിന്റെ വേറൊരു രൂപം ഇനി ഖുർആനിൽ നിങ്ങൾ കാണാം. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹി വൽ മസീഹ ബ്നു മറിയം. ഇത്തഖദു, അവർ ആക്കി തീർത്തു. അഹ്ബാറഹും, അവരുടെ വലിയ പണ്ഡിതന്മാരെ. വറുഹ്ബാനഹും, അവരുടെ പുരോഹിതന്മാരെയും. അർബാബൻ, റബ്ബുകളാക്കി തീർത്തു. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ. വൽ മസീഹ ബ്നു മറിയമ, മറിയമിന്റെ മകൻ മസീഹ ഈസാ നബി അലൈഹി സ്സലാമിനെയും അവര് റബ്ബാക്കി തീർത്തു. ഈസാ നബിയെ റബ്ബാക്കി, നിങ്ങൾക്കറിയാം, പടത്തവന്റെ മകൻ എന്ന നിലയിൽ കർത്താവ് എന്ന നിലയ്ക്ക് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടാണ് റബ്ബാക്കിയത്. എന്നാൽ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഒക്കെ അവരുടെ വലിയ മതപണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ റബ്ബാക്കിയ കാര്യം എങ്ങനെയാണ്? അത് ഒരു സഹാബി സംശയം ചോദിച്ചു. ഓ, ഞങ്ങൾ അവരെ റബ്ബാക്കുന്നില്ല, അവരെ ആരാധിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോ റസൂൽ പറഞ്ഞ മറുപടി, അവർ ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് ഹലാലായി കണക്കാക്കുന്നില്ലേ? അവർ ഒരു കാര്യം ഹറാമാണെന്ന് വിധിച്ചാൽ നിങ്ങളത് ഹറാമായി കണക്കാക്കുന്നില്ലേ? എന്ന അത് തന്നെയാണ് ഈ പറഞ്ഞ റബ്ബാക്കൽ അല്ലെങ്കിൽ ഇബാദത്ത് എന്ന് റസൂൽ വിശദീകരിച്ചു. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് തരീഖത്തിന്റെ ശൈഖുമാര്, ആ ശൈഖുമാര് പറയുകയാണ്, ഖുർആനിലും ഹദീസിലും പറഞ്ഞ ഹലാല് ഹറാമുകളുടെ ശരീഅത്ത് കൊണ്ട് നിങ്ങൾക്ക് മോശം പ്രാപിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മോശം പ്രാപിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിർണയിച്ചു തരുന്ന തരീഖത്ത് നിങ്ങൾ സ്വീകരിക്കണം. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് പണ്ടേതോ കാലത്ത് നടപ്പിലുണ്ടായിരുന്ന കാര്യമാണ്, ഇന്നത് പോരാ. ഇവിടുത്തെ പല ആളുകളും പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ അവർ നിശ്ചയിച്ചു കൊടുക്കുകയാണ് മാർഗം, മോശത്തിന്റെ മാർഗം. ഈയിടെ മലബാറിലൊരു വലിയ തരീഖത്തിന്റെ ശൈഖ് ഈയിടെ മരിച്ചു. ആ ശൈഖിന്റെ സന്നിധാനത്തിൽ ധാരാളം ഡോക്ടർമാരും വിദ്യാഭ്യാസമുള്ള പല ആൾക്കാരൊക്കെ പോകാറുണ്ടായിരുന്നു. എപ്പോഴാ പോകുന്നത്? വെള്ളിയാഴ്ച ഉച്ചക്ക്. വെള്ളിയാഴ്ച ഉച്ച സമയത്ത് ജുമാ ഒഴിവാക്കിയിട്ട് ആ ശൈഖിന്റെ വീട്ടിൽ ഉച്ചക്ക് കൂടുകയാണ്, ശൈഖിന്റെ തരീഖത്ത് പ്രകാരമുള്ള വിക്റുകളും ധ്യാനങ്ങളും ഒക്കെ നിർവഹിക്കാൻ വേണ്ടി. പടച്ചതമ്പുരാൻ ഖുർആനിൽ പറഞ്ഞതാണ്, വെള്ളിയാഴ്ച ബാങ്ക് വിളി കേട്ടാൽ അള്ളാഹുവെ പറ്റി ഉത്ബോധിപ്പിക്കുന്ന ഖുതുബ കേൾക്കാൻ പോകണം, നിസ്കരിക്കണം എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എന്നാൽ അതൊക്കെ ആ ശരീഅത്തൊക്കെ അവഗണിച്ചിട്ട് നിങ്ങൾക്ക് മോക്ഷം നേടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിശ്ചയിക്കുന്ന വിക്റുകളും ധ്യാനങ്ങളും സ്വീകരിക്കണം. അത് ജുവയെ ഒഴിവാക്കിയിട്ടാണെങ്കിലും തരക്കില്ല. അങ്ങനെ ജുവയെ ഒഴിവാക്കിയിട്ട് തന്നെ സ്ഥിരമായിട്ട് ആ ശൈഖിന്റെ വീട്ടിലെ ആ ഹൽഖയിൽ പങ്കെടുക്കുന്ന എത്രയോ ആളുകൾ മലബാറിന്റെ പല ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ പാരമ്പര്യം ബാക്കിയുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ പാവം ഏതാണ്, പുണ്യം ഏതാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം, ഹലാൽ എന്താണ് ഹറാം എന്താണെന്ന് തീരുമാനിക്കാനുള്ള അധികാരം, ആ അധികാരം അള്ളാഹു അല്ലാത്തവർക്ക് കൽപ്പിച്ചു കൊടുക്കൽ അവരെ റബ്ബാക്കലാണ് എന്നാണ് ഈ ആയത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പറയുന്നത്, ഈ ലൌകികമായ കാര്യങ്ങളിൽ നിയമമുണ്ടാക്കുന്ന ഭരണാധികാരികൾ അനുസരിക്കലും അവരെ റബ്ബാക്കലാണ്, അത് ശിർക്കാണ് എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കേണ്ടതാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ വിശദീകരിക്കാവുന്നതിനേക്കാൾ ഉപരിയായ കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, ആ ക്രിസ്ത്യാനികൾ രണ്ട് കൂട്ടരെ അനുസരിച്ചിരുന്നു. ഒന്ന് മാർപ്പാപ്പ കർദിനാള് എന്നൊക്കെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, പാപവും പുണ്യവും ഒക്കെ തീരുമാനിക്കാനുള്ള അധികാരം അവർക്കാണ് എന്ന അടിസ്ഥാനത്തിലായിരുന്നു അവരെ അംഗീകരിച്ചിരുന്നത്, അനുസരിച്ചിരുന്നത്. പിന്നെ വേറൊരു കൂട്ടം അനുസരിച്ചിരുന്നു. ആരാണ്? രാജാക്കന്മാരെയും മന്ത്രിമാരെയും, സീസർ ചക്രവർത്തി, അഗസ്ത ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, ഹിറക്കിൾ ചക്രവർത്തി, ഇങ്ങനെയുള്ള ഒരുപാട് ഭരണാധികാരികളെ, അവരുടെ മന്ത്രിമാരെ, നാടുവാഴികളെ ഒക്കെ അനുസരിക്കുന്നവരായിരുന്നു ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള ക്രിസ്ത്യാനികൾ. എന്നാൽ ആ ക്രിസ്ത്യാനികൾ രാജാക്കന്മാരെ റബ്ബാക്കി എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല, മന്ത്രിമാരെ റബ്ബാക്കി എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇത്തഖദു മുലൂക്കഹും വസറാഹും അർബാബം ഇന്ദൂരില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിലും പറഞ്ഞിട്ടില്ല. അവ രാജാക്കന്മാരെയോ മന്ത്രിമാരെയോ റബ്ബാക്കി എന്നല്ല പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് മതപണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബാക്കി എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നത്, പാപവും പുണ്യവും നിശ്ചയിക്കാൻ അധികാരമുള്ള ആളുകൾ എന്ന സ്ഥാനം നൽകലാണ് റബ്ബാക്കൽ എന്നത്. അതിനകത്തിൽ ദുനിയാവില് ഇവിടെ വാഹനം ഇടത്തു ഭാഗത്ത് കൂടി ഓടണോ വലത്തു ഭാഗത്ത് കൂടി ഓടണോ, സ്കൂൾ എത്ര മണിക്ക് തുറക്കണം എത്ര മണിക്ക് അവസാനിപ്പിക്കണം, അവരെ ആശുപത്രി അതെങ്ങനെ നടത്തണം, അതുപോലെ നഗര സംവിധാനം എങ്ങനെയാകണം, അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആ കാര്യം തീരുമാനിക്കുകയോ തീരുമാനിക്കുക ആരെങ്കിലും തീരുമാനിച്ചാൽ അതനുസരിക്കുകയോ ചെയ്യുന്നത് അവരെ റബ്ബാക്കൽ ആയിട്ട് ഖുർആൻ മനസ്സിലാക്കി തരുന്നില്ല. ഇത് രണ്ടും കൂടി കൂട്ടിക്കൊഴക്കാൻ പാടില്ല. ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പാപവും പുണ്യവും നിശ്ചയിക്കുന്ന അധികാരികളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഉടനീളമുള്ള ക്രിസ്ത്യാനികൾ സന്താന നിയന്ത്രണം ഹറാമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞാൽ അത് ഹറാമായിട്ട് അംഗീകരിക്കും. പക്ഷെ ക്ലിന്റൺ പറഞ്ഞാൽ ഹറാമായിട്ട് അംഗീകരിക്കില്ല. അതുപോലെ വ്യഭിചാരം നിഷിദ്ധമാണെന്ന് മാർപ്പാപ്പ പറഞ്ഞാൽ ലോകത്തുടനീളമുള്ള ക്രിസ്ത്യാനികൾ അംഗീകരിക്കും, പക്ഷെ വേറൊരാൾ പറഞ്ഞാൽ അംഗീകരിക്കില്ല. അപ്പൊ അധികാരം ഉണ്ടായാലും ഇല്ലെങ്കിലും, പോലീസും പട്ടാളവും ഉണ്ടായാലും ഇല്ലെന്നുണ്ടെങ്കിലും, പാപത്തിന്റെയും പുണ്യത്തിന്റെയും അതോറിറ്റി എന്ന സ്ഥാനമാണ് പുരോഹിതന് നൽകുന്നത്. ആ സ്ഥാനം ഒരിക്കലും രാജാവിനോ മന്ത്രിക്കോ മുമ്പാരും നൽകിയിട്ടില്ല, ഇപ്പോൾ അത് നൽകുന്നുമില്ല. അതാണ് ഈ കാര്യത്തിലുള്ള വ്യത്യാസം. ഇത് മനസ്സിലാവാതെ ആശയങ്ങൾ കൂട്ടിക്കൊഴക്കുന്നത് വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കൽ മാത്രമാണ്. ഇനി ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഏത് രാജാവാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായിട്ട് ആരെയും അനുസരിക്കാൻ പാടില്ല. ലാ ത്വാഅത്തലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയെ അനുസരിക്കുന്ന പ്രശ്നമേയില്ല. ഇത് ഇസ്ലാമിന്റെ അലിഖിതമായ അനിഷേധ്യമായ നിയമമാണ്. അതുണ്ടായിരിക്കെ തന്നെയാണ് പറയുന്നത്, ഒരു ഭരണകൂടത്തെ ഒരാളെ നാട്ടിലെ ലൗകികമായ കാര്യങ്ങളുടെ ക്രമീകരണത്തിൽ അനുസരിച്ചു പോയാൽ അത് അയാളെ ഇലാഹാക്കലാവുകയില്ല, അയാളെ റബ്ബാക്കലാവുകയില്ല. അതേ അവസരത്തിൽ പാപപുണ്യങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരം ഒരാൾക്ക് നൽകിയാൽ അത് അയാളെ റബ്ബാക്കലാവും. അതുപോലെ ഖുർആനിൽ പറഞ്ഞ മറ്റൊരു ഉപയോഗിച്ച് മറ്റൊരു വാക്കാണ് വലിയ എന്ന വാക്ക്. കുൽ അഗൈറല്ലാഹി അത്തഖിദു വലിയൻ ഫാത്തിരി സമാവാതി വൽ അർളി വഹുവ യുഖീമു വലാ യുഖീമു ഖുൽ ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. സൂറത്തുൽ അൻആമിലെ 14-ാമത്തെ ആയത്ത് പറയുക, ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത മറ്റാരെയെങ്കിലും ഞാൻ വലിയായി സ്വീകരിക്കുകയോ, പരമമായ രക്ഷാകർത്തൃത്വമുള്ള രക്ഷിതാവ് എന്ന സ്ഥാനം, അതാണ് വലിയ എന്ന് പറഞ്ഞാൽ. അവനാണ് എല്ലാവർക്കും ആഹാരം നൽകുന്നത്, അവന് ആരും അങ്ങോട്ട് ആഹാരം നൽകേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനെ ജീവിതം സമർപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമനായിരിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മുശ്രിക്കുകളുടെ കൂട്ടത്തിലാകാൻ ഒരിക്കലും പാടില്ല എന്നുമാണ് ഞാൻ അനുശാസിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുക എന്ന് അള്ളാഹു റസൂലിനോട് നിർദ്ദേശിക്കുകയാണ്. അപ്പൊ അള്ളാഹു അല്ലാത്ത ആരാളെയും വലിയായി സ്വീകരിക്കാൻ പാടില്ല. വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സംരക്ഷണം നൽകുന്ന, ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാണ് പരമമായ ബന്ധുത്വവും പരമമായ രക്ഷാകർത്തൃത്വവും ആർക്കാണോ അങ്ങനെയുള്ള ശക്തിക്കാണ് വലിയ എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. ആ സ്ഥാനം അള്ളാഹു അല്ലാത്ത ആർക്കും കൽപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന് പറഞ്ഞ് നിങ്ങൾക്ക് യാതൊരു വലിയ ഉണ്ടാകാൻ പാടില്ല എന്ന് ഖുർആനിലെ അനേകമനേകം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, വലിയില്ലാതെ നിക്കാഹ് സഹിയാവുകയില്ല എന്ന് പറയുമ്പോൾ വലിയ എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയൊക്കെ കല്യാണം കഴിക്കണ വലിയ വേണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടിയുടെ വാപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ അല്ലെങ്കിൽ അളാപ്പ മൂത്താപ്പ അല്ലെങ്കിൽ സഹോദരൻ, അവരെയൊക്കെയാണല്ലോ വലിയ എന്ന് പറഞ്ഞത്, രക്ഷിതാവ്. അവ ലൗകികമായ കാര്യങ്ങളിൽ ഒരാളുടെ അടുത്തു നിൽക്കുന്ന, അയാളെ രക്ഷിക്കാനുള്ള ആള് എന്ന അർത്ഥത്തിന് മനുഷ്യന്മാരെ വലിയ എന്ന് വിളിക്കാം. എന്നാൽ പരമമായ അർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത ആരെയും വലിയായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അതാണ് അഫഗൈറുള്ളാഹി അഗൈറുള്ളാഹി അത്തഖിദ് വലിയ്യൻ, അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും വലിയായി സ്വീകരിക്കുകയോ. ഞാൻ തൗഹീദിനെ സംബന്ധിച്ച വിശദീകരണങ്ങൾ ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇലാഹ് എന്ന സ്ഥാനം, അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട സകല ആശയങ്ങൾ റബ്ബു എന്ന സ്ഥാനം, അതിന് പരമമായ അർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. ഈ ദുനിയാവിലെ യജമാനൻ എന്ന അർത്ഥത്തിന് ഖുർആനിലെ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹം റബ്ബു എന്ന വാക്ക് അള്ളാഹു അല്ലാത്തവരെ പറ്റി പ്രയോഗിക്കുക എന്നത് വളരെ അപൂർവമായ കാര്യമാണ്. ഖുർആനിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരാളോട് അയാളുടെ യജമാനെ പറ്റി റബ്ബു എന്ന പദം പ്രയോഗിച്ചതായിട്ട് കാണാം. അമ്മ അഹദുക്കുമാ ഫയസ്തി റബ്ബഹു ഖംറ, ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെയുള്ള വളരെ അപൂർവമായ പ്രയോഗം ഒഴിച്ചാൽ അള്ളാഹു അല്ലാത്ത യാതൊരാളെ റബ്ബ് എന്ന പേര് തന്നെ വിളിക്കാൻ വകുപ്പില്ല എന്നാണ് ഖുർആൻ ഹദീസ് മറിച്ച് വെച്ചാൽ മനസ്സിലാക്കാവുന്നത്. അങ്ങനെ ഇലാഹ്, റബ്ബ് എന്നീ സ്ഥാനങ്ങൾ, ഇലാഹ് എന്ന വാക്ക് അള്ളാഹു അല്ലാത്ത ഒരാളെ പറ്റി ഒരു സ്ഥലത്തും ഖുർആനിലോ ഹദീസിലോ പ്രയോഗിച്ചിട്ടേയില്ല. ഒരു തരത്തിലും അള്ളാഹു അല്ലാത്ത ആളെ ഇലാഹ സ്വീകരിക്കാൻ പാടില്ല എന്ന പരമമായ അർത്ഥത്തിൽ റബ്ബ്, അതുപോലെ ഹക്കം, വലിയ എന്നീ പദങ്ങളും അള്ളാഹു അല്ലാത്ത ആരെയും സംബന്ധിച്ച് പ്രയോഗിക്കാൻ പാടില്ല. എന്നാൽ ലൗകികമായ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ആള്, ലൗകികമായ കാര്യങ്ങളിൽ രക്ഷാകർത്തൃത്വം നൽകുന്ന ആള്, അതുപോലെ ലൗകികമായി അധികാരം കൈയാളുന്ന ആള്, ഇങ്ങനെയുള്ള ആശയങ്ങളൊന്നും തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് വിരുദ്ധമല്ല എന്നാണ് ഖുർആനിലെ അനേകം ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ തൗഹീദിന്റെ ജീവിത ദർശനം എന്ന ആ മേഖലയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് അള്ളാഹു മാത്രമേ ഇലാഹായി സ്വീകരിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധ്യനായി രക്ഷിതാവായി പാപപുണ്യങ്ങൾ നിശ്ചയിക്കാൻ പരമമായ അധികാരമുള്ളവനായി അവനെ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനപരമായ താല്പര്യം എന്താണ്? ആ താല്പര്യം മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ആന്തരാവയവങ്ങളെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ഹൃദയ മസ്തിഷ്കങ്ങളെ സംവിധാനിച്ച, മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, മനുഷ്യ ജീവിതത്തിന്റെ സകലമാന സാധ്യതകളെയും സംബന്ധിച്ചറിയുന്ന, മനുഷ്യ ജീവിതത്തിന്റെ സകലമാന അപകടങ്ങളെയും സംബന്ധിച്ചറിയുന്ന, അങ്ങനെയുള്ള പടച്ചതമ്പുരാൻ മനുഷ്യന് നൽകുന്ന മാർഗദർശനം, അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യന് ഈ ലോകത്തും അനന്തമായ പരലോകത്തും സുഖകരമായ, നിർഭയമായ, സുരക്ഷിതമായ ജീവിതം നയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മനുഷ്യനോടുള്ള പരമമായ കാരുണ്യം കൊണ്ട്, റബ്ബ് എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ താല്പര്യം കാരുണ്യമുള്ള രക്ഷിതാവ് എന്നുള്ളതാണ്. പരശുരമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, അള്ളാഹു സകല വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രം റഹ്മത്തുള്ളവനാകുന്നു. വസിയത്ത് റഹ്മത്തി കുല്ലശയിൽ, എന്റെ കാരുണ്യം സകല വസ്തുക്കളെയും ഉൾക്കൊള്ളാൻ മാത്രമാകുന്നു. അതുപോലെ കത്തബാലിഹിർ റഹ്മ, അവൻ കാരുണ്യം അവന്റെ നിയമമായി സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ റഹ്മത്ത് എന്നുള്ളത് നിയമമായി സ്വീകരിച്ച പരമമായ കാരുണ്യത്തിന്റെ നാഥനായ അള്ളാഹു, അവൻ നൽകുന്ന മാർഗദർശനം പടച്ചതമ്പുരാൻ മനുഷ്യരോട്, മനുഷ്യരെ നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കാര്യം അവർക്ക് സമ്പൂർണമായ ഗുണം ചെയ്യുന്ന കാര്യം മാത്രമായിരിക്കും. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യം എല്ലാ വിധത്തിലും ദോഷം ചെയ്യുന്ന കാര്യം മാത്രമായിരിക്കും. പക്ഷേ ആ രംഗത്ത് മനുഷ്യന്മാരുടെ ധാരണ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. നമുക്ക് നല്ലതാണ് എന്ന് നാം വിചാരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് നല്ലതാവണമെന്നില്ല. ചീത്തയാണ് എന്ന് നാം വിചാരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ചീത്തയാകണമെന്നില്ല. അസാൻ തക്രഹു ശൈഅൻ ഹുവ ഖൈറുലക്കും, മനുഷ്യരെ നിങ്ങൾ വെറുക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കാം. അതുപോലെ അസാൻ തുഹിബു ശൈഅൻ ഹുവ ശറുലക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദോഷകരമായിരിക്കാം. നിങ്ങൾ ആ കാര്യത്തെ പറ്റി സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിയുന്ന പരമകാരുണികനായ, നമ്മെ ഒരിക്കലും ദ്രോഹിക്കാനോ പീഡിപ്പിക്കാനോ കഷ്ടപ്പെടുത്താനോ കരുതി കൂട്ടി ശ്രമിക്കാത്ത, വല്ലാമുള്ളിൽ അവീതല്ലാത്ത, ദാസന്മാരോട് അനീതി കാണിക്കുന്നവനല്ലാത്ത പരമകാരുണികനായ പടച്ചതമ്പുരാൻ, അവൻ നമുക്ക് നൽകുന്ന മാർഗദർശനം, ആ മാർഗദർശനം നമ്മെ എല്ലാ നന്മയിലേക്കും നയിക്കുന്നതായിരിക്കും എന്ന വിശ്വാസം, ആ വിശ്വാസം പരമമായി ഉൾക്കൊള്ളണമെങ്കിൽ പടച്ചവനെ സംബന്ധിച്ച പരമമായ ഭക്തിയും വിധേയത്വവും ഒക്കെ ഉള്ള ആൾക്ക് മാത്രമേ ആ വിശ്വാസം സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഈ ലോകത്തേക്ക് അയക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനോട് തന്നെ പറഞ്ഞ കാര്യം, ഇമ്മാ എഴുത്തി എന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ്. മനുഷ്യരെ, നിങ്ങൾക്ക് എന്റെ വക്കൽ നിന്നുള്ള മാർഗദർശനം, ഇന്നലെ പറയാവൂ, ഇന്ന തരത്തിലേ ചിന്തിക്കാവൂ, ഇന്നലെ ചെയ്യാവൂ എന്ന തരത്തിൽ നൽകുന്ന മാർഗദർശനം, അത് നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിനെ പിന്തുടർന്ന് ആർ ജീവിക്കുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. ഒരു തരത്തിൽ ഈ ലോകത്തോ പരലോകത്തോ ആത്യന്തികമായ ഭയമോ ദുഃഖമോ അനുഭവിക്കേണ്ടതില്ലാത്ത ഭയമുക്തമായ, ദുഃഖരഹിതമായ ഒരു ജീവിതം, അതിന് സാക്ഷാൽ രക്ഷിതാവായ പരമകാരുണികനായ രക്ഷിതാവിന്റെ മാർഗദർശനം മാത്രമേ ഒതുങ്ങുകയുള്ളൂ. ആ പർശ്വനെ സംബന്ധിച്ച പരമമായ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഹിദായത്ത് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഹിദായത്ത് മാത്രമേ നമ്മുടെ ജീവിതത്തെ സകലമായ നന്മകളിലേക്ക് നയിക്കുകയുള്ളൂ. മാസാവകമിൻ ഹസനത്തിൻ ഫമിനല്ല ഒമാസാവകമിൻ സയ്യത്തിൻ ഫമിൻ നഫ്സി. മനുഷ്യ നിനക്ക് നല്ലതായി എന്ത് വന്നു ഭവിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന്റെ മക്കൾ നിന്നുള്ളതാണ്. ഒമാസാവകമിൻ സയ്യത്തിൻ ഫമിൻ നഫ്സിക്ക. മനുഷ്യ നിനക്ക് ചീത്തയായി എന്ത് വന്നു ഭവിക്കുകയാണെങ്കിലും അത് നിന്റെ ഭാഗത്തുള്ള തകരാറ് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത് എന്തായിരുന്നാലും അത് പടച്ചവനിൽ നാം വിശ്വാസം അർപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ഹൈറായിത്തീരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പടച്ചവൻ നമുക്ക് നന്മ വരുത്തണമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. മാസാപക്കമിൻ ഹസനത്തിൻ ഭമിനുള്ള ഒമാസാപക്കമിൻ സയ്യത്തിൻ ഭമിൻ നഫ്സിക്ക. നിനക്ക് ചീത്തയായിട്ട് എന്തെങ്കിലും വന്ന് ഭവിക്കുകയാണെങ്കിൽ നിന്റെ തകരാറുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഏത് കാര്യത്തിന്റെയും നേരെ നമ്മുടെ സമീപനം നന്നെങ്കിൽ അത് നമുക്ക് ഹൈറായി തീരും. നമ്മുടെ സമീപനം മോശമാകുമ്പോൾ മാത്രമാണ് ഏത് കാര്യവും നമുക്ക് ദോഷമായിട്ട് മാറുന്നത്. സത്യവിശ്വാസിയുടെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, സഹീഹായ ഹദീസാണ്. സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാകുന്നു. അംറുഹു കുല്ലുഹു ഖൈറുല്ലഹു. അവന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യവും അവന് ഗുണകരമാകുന്നു. സത്യവിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യവും അവന് ഗുണകരമാകുന്നു. ഇന്നസാബത്തുഹു സറാഉ ശക്കറഫകാന ഖൈറുല്ലഹു. സന്തോഷജനകമായ ഒരു കാര്യം അവന് വന്നെത്തിയിട്ട് അവൻ അതിന് നന്ദി കാണിച്ചാൽ അതവൻ ഗുണകരമായി തീരുന്നു. വിഷമം തോന്നിക്കുന്ന ഒരു കാര്യം അവൻ വന്നെത്തിയിട്ട് അവൻ ക്ഷമിച്ചാൽ അതും അവൻ ഗുണകരമായി തീരുന്നു. വലൈസാലിക്കലിമോമിൻ. ആ അവസ്ഥ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിച്ചാലും ദുഃഖകരമായ കാര്യങ്ങൾ സംഭവിച്ചാലും രണ്ടും ഒരുപോലെ ഗുണകരമായി പരിണമിക്കുക എന്ന മഹാഭാഗ്യം സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഞാൻ ഖദറിനെ സംബന്ധിച്ച് ചർച്ചയിലേക്ക് ഈ സമയത്ത് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. റഹ്മാനും റഹീമുമായ റബ്ബുൽ ആലമീനായ പരമകാരുണികനായ പടച്ചതമ്പുരാന്റെ വിധി നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളായി വരുത്തുന്ന വിധിയാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഹലാൽ ഹറാമുകൾ നിശ്ചയിച്ചുകൊണ്ടുവരുന്ന വിധിയാകട്ടെ, ഏത് വിധിയാണെങ്കിലും ആ വിധി പടച്ചവന്റെ റഹ്മത്തിന്റെ താല്പര്യമായിരിക്കും. ആ വിധി നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള വിധിയായിരിക്കുകയില്ല. ഈ തരത്തിലുള്ള വിശ്വാസം, ഇതാണ് പടച്ചതമ്പുരാനെ ഇലാഹായി റബ്ബായി റഹ്മാനായി റഹീമായി അംഗീകരിക്കുമ്പോൾ നമുക്കുണ്ടായിത്തീരേണ്ടത്. ഈ തരത്തിലുള്ള വിശ്വാസം സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം നേരത്തെ പറഞ്ഞ മാതിരി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. യാതൊരു തരത്തിലുള്ള ഭയം തീണ്ടാത്ത, ദുഃഖം തീണ്ടാത്ത, സർവത്ര സമാധാനമുള്ള, സർവത്ര സമാശ്വാസമുള്ള ഒരു ജീവിതം. സമാധാനം കൈവരിച്ച മനുഷ്യാത്മാവേ, ഇർജിയിലാരംഭിക്ക് നിന്റെ രക്ഷിതാവിങ്കിലേക്ക് നീ മടങ്ങിപ്പോവുക. റാവിയത്തൻ മറുവിയ. പടച്ചവനെ പറ്റി നിനക്ക് പൊരുത്തം, നിന്നെപ്പറ്റി പടച്ചവൻ പൊരുത്തം, നല്ല മനുഷ്യനെ പറ്റിയില്ല നിനക്ക് പൊരുത്തം, നല്ല മനുഷ്യർക്കെല്ലാം നിന്നെപ്പറ്റി പൊരുത്തം. അങ്ങനെ തൃപ്തിപ്പെട്ടവനും തൃപ്തി നേടിയവനുമായിട്ട് ഈ ലോകത്ത് നിന്ന് പോവുക. പൊതുക്കുലീത്തിയ ഉപാധി ജന്നത്തി. അങ്ങനെ എന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക, എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക. ഇങ്ങനെ ഉള്ള സമാധാന നിർഭരമായ സംതൃപ്തമായ ഒരു ജീവിതം, ആ ജീവിതത്തിനുള്ള ഏറ്റവും ഭദ്രമായ അടിത്തറ, ആ അടിത്തറയാണ് തൗഹീദ്. ഈ തൗഹീദിന്റെ അടിത്തറ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഉണ്ടായിട്ട് കാര്യവുമില്ല. അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ സകലമായ ദുഃഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മുക്തമായ ഈ ലോക ക്ഷണികമായ ഈ ലോകത്തും അനശ്വരമായ പരലോകത്തും സർവത്ര ശാന്തിയും സമാധാനവും ഉള്ളൊരു ജീവിതം, ആ ജീവിതത്തിന്റെ ഭദ്രമായ ഒരു അടിത്തറയായിരിക്കുക എന്നുള്ളതാണ് തൗഹീദ് കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ആ അടിത്തറയും ആ അടിത്തറയിൽ ഉന്നയ ജീവിതവും, അത് രണ്ടും കൊണ്ട് മോശം കൈവരിക്കുന്ന, അത് രണ്ടും കൊണ്ട് ജീവിതം ധന്യമാകുന്ന അള്ളാഹുവിന്റെ ഉത്തമദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.